പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഉടമ്പടിയുടെ പ്രമാണങ്ങൾ നമ്മൾ പഠന വിഷയമാക്കുകയായിരുന്നു. മനുഷ്യന് ജീവദായകമായ ദൈവവചനം, ജീവന് മാർഗദർശകമായ പ്രമാണങ്ങളായി കർത്താവ് തന്നെ കൊടുത്തു. 10 പ്രമാണങ്ങൾ എന്ന് അറിയപ്പെടുന്ന ആ പ്രമാണങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനമാണ് നമ്മൾ ഈ പരമ്പരയിലൂടെ നടത്തിക്കൊണ്ടിരുന്നത്. ഇത് 42-ാമത്തെ പഠനമാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഉപസംഹരിക്കുക, പ്രധാനപ്പെട്ട ആശയങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഉറപ്പിക്കുക, ഇതാണ് ഈ പ്രഭാഷണത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് തുടങ്ങുന്നത് മത്തായി എഴുതിയ സുവിശേഷം 22-ാമത്തെ അധ്യായം 34 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാവട്ടെ. യേശു സദ്ദുക്കായരെ വാക്കുമുട്ടിച്ചു എന്ന് കേട്ടപ്പോൾ ഫരിസേയർ ഒന്നിച്ചുകൂടി. അവരിൽ ഒരു നിയമപണ്ഡിതൻ അവനെ പരീക്ഷിക്കാൻ ചോദിച്ചു, ഗുരു, നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണ്? അവൻ പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ഇതാണ് പ്രഥമവും പ്രധാനവുമായ കൽപ്പന. രണ്ടാമത്തെ കൽപ്പന ഇതിന് തുല്യം തന്നെ, അതായത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ രണ്ടു കൽപ്പനകളിൽ സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു. 10 പ്രമാണങ്ങൾ, ഡെക്കാലോഗ് എന്ന് പറയും, 10 പ്രമാണങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു നിയമപണ്ഡിതനാണ് യേശുവിനെ ചോദ്യം ചെയ്തത്. യേശുവിനെ ചോദ്യം ചെയ്തു, യേശു മറുപടി കൊടുത്തു. അതൊരു ചോദ്യോത്തരത്തിൻ്റെ രീതിയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രമാണം ഏതാണെന്ന് ചോദിച്ചതിന് ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് പ്രമാണം. അത് യഹൂദർക്കറിയാവുന്നതാണ്. നിയമാവർത്തന പുസ്തകം 6-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പ്രകാരം കാണും, ഇസ്രായേലെ കേൾക്കുക, നിന്റെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. ഈ ഒരു കൽപ്പന ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ യേശു ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ കൽപ്പന, ദൈവത്തെ സ്നേഹിക്കുക എന്ന കൽപ്പനയോട് തുല്യമായ പ്രാധാന്യമുള്ള മറ്റൊരു കൽപ്പന കൂടി കൂട്ടിച്ചേർക്കുകയാണ്. അത് ലേവ്യരുടെ പുസ്തകം 19-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിലുള്ളതാണ്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അത് അനേകം പ്രമാണങ്ങളുടെ, അനേകം കൽപ്പനകളുടെ, സാമൂഹ്യ നിയമങ്ങളുടെ പട്ടികയുടെ മധ്യത്തിലാണ് ലേവ്യരുടെ പുസ്തകം അയൽക്കാരനെ സ്നേഹിക്കുക എന്ന കൽപ്പന രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ നിന്ന് ആ പൊതുവായ പട്ടികയിൽ നിന്ന് വേർതിരിച്ചെടുത്ത് ദൈവത്തെ സ്നേഹിക്കണം എന്ന കൽപ്പനയോട് ചേർത്ത് അത്ര തന്നെ പ്രാധാന്യമുള്ള ഒന്നായി യേശു എടുത്തു പറയുകയാണ്. 2-ാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ, ഒട്ടും കുറവില്ല. ദൈവത്തെ സ്നേഹിക്കണമെന്ന കൽപ്പനയോട് തുല്യ പ്രാധാന്യമുള്ള 2-ാമത്തെ കൽപ്പന, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. എല്ലാ പ്രമാണങ്ങളുടെയും കാതൽ ഇതാണ്. ബൈബിൾ പഠിപ്പിക്കുന്നതെല്ലാം ഇത് തന്നെയാണ്. അത് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള 73 പുസ്തകങ്ങളിലൂടെ കടന്നുപോയാലും നമ്മൾ കാണുന്നത് ദൈവത്തെ സ്നേഹിക്കണം, സഹോദരനെ സ്നേഹിക്കണം എന്ന പ്രമാണങ്ങളാണ്. അതിന് വിരുദ്ധമായി മറ്റൊരു പ്രമാണമില്ല, അതിനുപരിയായ വേറെ പ്രമാണങ്ങളുമില്ല. ഈ 2-ാമത്തെ പ്രമാണവും അഥവാ ഈ 2 പ്രമാണങ്ങളും കൂടി എടുത്തതിന് ശേഷം യേശു ഒരു പുതിയ പ്രമാണം ശിഷ്യന്മാർക്ക് കൊടുക്കുന്നതായിട്ട് കാണും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായം 34-ാമത്തെ വാക്യത്തിലാണ്, ഞാനൊരു പുതിയ കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. അതിന് ഒരു മാനദണ്ഡം കൂടി കൊടുക്കുകയാണ്. എങ്ങനെയാണ് പരസ്പരം സ്നേഹിക്കേണ്ടത്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. അപ്പോൾ പ്രമാണങ്ങളുടെ മുഴുവനും കാതലായിട്ട് എടുത്തു കാണിക്കുന്നത് പരിധിയില്ലാത്ത ഈ സ്നേഹമാണ്. എങ്ങനെയാണ് യേശു നമ്മെ സ്നേഹിച്ചത് നമുക്കറിയാം. ആ സ്നേഹത്തിൻ്റെ പാരമ്യമാണ് നമ്മൾ കുരിശിൽ കാണുന്നത്. ആ സ്നേഹത്തിൻ്റെ, യേശുവിൻ്റെ മാത്രമല്ല, യേശുവിനെ അയച്ച പിതാവിൻ്റെയും സ്നേഹത്തിൻ്റെ പാരമ്യമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ കാണും, അവൻ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ മാത്രം ദൈവം ലോകത്തെ അത്രയേറെ സ്നേഹിച്ചു. തൻ്റെ ഏകജാതനെ നൽകാൻ മാത്രം അത്രയേറെ സ്നേഹിച്ച ദൈവത്തിൻ്റെ സ്നേഹം, അത് പ്രകടമായത് യേശുവിൻ്റെ കുരിശിലാണ്. അപ്പോൾ ദൈവത്തെ സ്നേഹത്തിൻ്റെ പാരമ്യം ഈ കുരിശിലൂടെ പ്രകടമാകുന്നെങ്കിൽ അതുതന്നെയാണ് നമുക്ക് മാനദണ്ഡമായി നൽകുന്നതും. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. അതിൽ കുറഞ്ഞ ഒരു മാനദണ്ഡവുമില്ല. യേശുവിൻ്റെ സ്നേഹം വിലപേശാത്ത സ്നേഹമാണ്. യേശുവിൻ്റെ സ്നേഹം പ്രതിഫലം പ്രതീക്ഷിക്കാത്ത സ്നേഹമാണ്. അതിനെക്കുറിച്ചാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 13-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് സുദീർഘമായി പ്രതിപാദിക്കുന്നത്. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. 13-ാമത്തെ അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ, സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല, സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. ഒരിക്കലും അസ്തമിക്കാത്ത സ്നേഹമാണ് ദൈവം നമുക്ക് നൽകുന്നത്. അതുപോലൊരു സ്നേഹമാണ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ പ്രമാണങ്ങളുടെ കാതൽ എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്, സ്നേഹമാണ്. ഈ സ്നേഹത്തിൻ്റെ വിവിധ മാനങ്ങൾ ആണ് 10 പ്രമാണങ്ങളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഈ 10 പ്രമാണങ്ങളെ 2 പ്രമാണങ്ങൾ ഉൾക്കൊള്ളിക്കാമെന്ന് വേദപാഠ ക്ലാസ്സിൽ പറയും, ദൈവത്തെ സ്നേഹിക്കുക, സഹോദരങ്ങളെ സ്നേഹിക്കുക എന്ന്. ഈ ദൈവത്തെ സ്നേഹിക്കുക, സഹോദരങ്ങളെ സ്നേഹിക്കുക എന്ന് രണ്ടായി തിരിക്കുന്ന പ്രമാണങ്ങളെ 10 പ്രമാണങ്ങളിൽ തന്നെ നമുക്ക് വേർതിരിച്ച് കാണാൻ സാധിക്കും. 1 മുതൽ 3 വരെയുള്ള പ്രമാണങ്ങൾ പ്രധാനമായും ദൈവസ്നേഹവുമായി ബന്ധപ്പെട്ടതാണ്. 4 മുതൽ 10 വരെയുള്ള പ്രമാണങ്ങൾ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിക്കുന്നതുമാണ്. 1 പ്രമാണം നമുക്കറിയാം, ദാസ്യഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്. ഇസ്രായേലിനെ തന്റെ ചരിത്രം മുഴുവൻ അനുസ്മരിപ്പിച്ചതിന് ശേഷം പറയുന്നു, ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, ഒരുവൻ മാത്രം. ആ ദൈവത്തെ അടുത്തറിഞ്ഞതാണ് ഇസ്രായേൽ ജനം തങ്ങളുടെ പുറപ്പാട് സംഭവത്തിലൂടെ. സഹായിക്കാൻ ആരുമില്ലാതെ അതിക്രൂരമായ പീഡനത്തിൽ, അടിമത്തത്തിൽ, നരകയാതനകൾ അനുഭവിച്ച ജനങ്ങൾ ദയനീയമായി വിലപിച്ചപ്പോൾ ആ നിലവിളി കേട്ട് ഇറങ്ങി വന്നവനാണ് ദൈവം. എൻ്റെ ജനത്തിൻ്റെ രോദനം ഞാൻ കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ ജനത്തെ മോചിപ്പിക്കാനായി മോശയെ തിരഞ്ഞെടുത്തവനാണ് ദൈവം. അതിശക്തമായ കരത്താൽ ഫറവോയുടെ സൈന്യത്തെ പരാജയപ്പെടുത്തി ചെങ്കടൽ വിഭജിച്ച് ചെങ്കടലടിയിലൂടെ ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ച് സീനായ് മലയിലേക്ക് കൊണ്ടുവന്ന് സീനായ് മലയുടെ അടിവാരത്ത് വെച്ച് അവരുമായി ഉടമ്പടി ചെയ്ത് അവരെ സ്വന്തം ജനമാക്കി മാറ്റിയവനാണ് ദൈവം. മരുഭൂമിയിലൂടെ നയിച്ച് അവരെ വാഗ്ദത്തഭൂമിയിൽ എത്തിച്ചവനാണ് ദൈവം. അവർക്ക് വിമോചനം നൽകിയവനാണ്, അവർക്ക് സ്വന്തമായൊരു ദേശം നൽകിയവനാണ്, അവരെ സ്വന്തം ജനം എന്ന് വിളിക്കുന്നവനാണ് ദൈവം. ഈ ദൈവമല്ലാതെ മറ്റാരെയും അവർ ആരാധിക്കാൻ പാടില്ല. ആ ദൈവത്തോടുള്ള ദൈവത്തിലുള്ള വിശ്വാസം, ആ ദൈവത്തോടുള്ള വിധേയത്വം, അതായിരിക്കണം ജനജീവിതത്തിൻ്റെ മുഖമുദ്ര. ഈ ദൈവത്തിന് പകരം മറ്റൊന്നിനെയും ദൈവമായി ആരാധിക്കാൻ പാടില്ല. ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത് ദൈവത്തിൻ്റെതെന്ന് പറഞ്ഞ്. ദൈവത്തിന് രൂപമില്ല, മുഖഭാവങ്ങളുമില്ല. ദൈവത്തിന് ഛായ ഉള്ളത് ദൈവം തന്നെ പതിച്ച മുഖഛായയാണ് മനുഷ്യൻ്റേത്. അപ്പോഴും ദൈവത്തിൻ്റെതായ ഒരു വിഗ്രഹവും ആരുണ്ടാക്കാൻ പാടില്ല. അതേസമയം വിഗ്രഹം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉണ്ടാക്കുന്ന പ്രതിമകൾ മാത്രമല്ല, ദൈവത്തിൻ്റെ സ്ഥാനത്ത് മനുഷ്യൻ കയറ്റി പ്രതിഷ്ഠിക്കുന്നത് എന്തും അത് വിഗ്രഹമാകും. അത് പണമാവാം. അതുകൊണ്ടാണല്ലോ യേശു പറയുന്നത്, സാത്താൻ മാമോനെയും മാമോനെയും ദൈവത്തെയും ഒരുമിച്ച് സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. മാമോൻ എന്നത് സാത്താൻ തന്നെ പര്യായമായിട്ടും ബൈബിളിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ദൈവത്തിന് പകരം ഒന്നിനെയും വെക്കാൻ പാടില്ല. പണം പാടില്ല, പ്രശസ്തിയോ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലുമോ. ആരെയും ദൈവമായി ആരാധിക്കാതിരിക്കുക, സ്വന്തമായി വിഗ്രഹങ്ങൾ ഉണ്ടാക്കാതിരിക്കുക, ഇതാണ് 1 പ്രമാണം. അതോടൊപ്പം ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ മാത്രം ആരാധിക്കണം, ദൈവത്തോടുള്ള വിധേയത്വം പാലിക്കണം. ദൈവസ്നേഹം പ്രകടമാകുന്നു പ്രാർത്ഥനയിലൂടെയും ആരാധനയിലൂടെയും ബലിയർപ്പണങ്ങളിലൂടെയും ഒക്കെയാണ്. അങ്ങനെ മതവും മതാചാരങ്ങളുമെല്ലാം ദൈവസ്നേഹത്തിൻ്റെ ഭാവമായി പ്രകടനങ്ങളായി കടന്നു വരുന്നു 1 പ്രമാണത്തിൽ. 1 പ്രമാണമാണ് അടിസ്ഥാനമായിട്ടുള്ള പ്രമാണം. എല്ലാ പ്രമാണങ്ങളുടെയും അടിസ്ഥാനവും മനുഷ്യന് സ്വാതന്ത്ര്യത്തിൻ്റെ നിദാനവുമായി നിൽക്കുന്നതും 1 പ്രമാണമാണ്. ദൈവത്തെ ആരാധിക്കുന്നവൻ ആരുടെയും അടിമയായിരിക്കുകയില്ല. ആരുടെയെങ്കിലും എന്തിൻ്റെയെങ്കിലും അടിമയായിരിക്കുന്നവന് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കുകയുമില്ല. അതുകൊണ്ടാണ് മോശയിലൂടെ ദൈവം ഫറവോയോട് ആവശ്യപ്പെടുന്നത്, എന്നെ ആരാധിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കുക, എന്നെ ആരാധിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കുക. ആരാധിക്കുന്നവൻ സ്വാതന്ത്ര്യമുള്ളവനാണ്, അവൻ നിവർന്നു നിൽക്കും, അവൻ്റെ മുതുകിൽ അവൻ്റെ ചുമലിൽ മുഖം വെക്കാൻ ആർക്കും സാധിക്കുകയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ നിവർന്ന് നടക്കാൻ വേണ്ടി നിങ്ങളുടെ മുഖത്തിൻ്റെ ചരട് അഴിച്ചത് ഞാനാണ് എന്ന് കർത്താവ് പറയും. അപ്പോൾ 1 പ്രമാണം അടിസ്ഥാനമായി നിൽക്കുന്നു, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. 2 ദൈവത്തിൻ്റെ നാമത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ നാമത്തിന് കളങ്കം ചാർത്തുന്ന ഒരു പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. കർത്താവിൻ്റെ നാമം വൃഥ ഉപയോഗിക്കരുത്. കള്ളസത്യം ചെയ്യാൻ, സത്യം നുണ സത്യമായി അവതരിപ്പിക്കാൻ ദൈവത്തെ സാക്ഷി നിർത്തരുത്. അതാണ് പ്രധാനം. അതോടൊപ്പം ദൈവത്തിൻ്റെ നാമം വഹിക്കുന്ന വ്യക്തികൾ ആ നാമത്തിൻ്റെ ആദരവിനും ബഹുമാനത്തിനും യോജിക്കാത്ത രീതിയിൽ, അനുചിതമായ രീതിയിൽ പ്രവർത്തിക്കരുത്, സംസാരിക്കരുത്. ദൈവത്തിൻ്റെ നാമം വഹിക്കുന്ന വിശ്വാസികളുടെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ നാമത്തിന് കളങ്കമുണ്ടാവരുത്. എൻ്റെ ജീവിതം എൻ്റെ ദൈവത്തിന് ആരുടെ നാമം ഞാൻ വഹിക്കുന്നു ആ ദൈവത്തിന് മാനഹാനിക്ക് ഇരയായിത്തീരരുത്. മാതാപിതാക്കന്മാർ മക്കളോട് പറയുന്ന ഒരു കുടുംബത്തിൻ്റെ പേര് മോശമാക്കരുത് എന്ന് മാതാപിതാക്കന്മാർ മക്കളോട് പറയുന്ന പോലെയാണ് എൻ്റെ പേര് നിങ്ങൾ മോശമാക്കരുത് എന്ന് പറഞ്ഞാൽ ദൈവത്തെ തിന്മയ്ക്ക് കൂട്ടു നിർത്തരുത്, ദൈവത്തെ മറ്റുമായി ഉപമിക്കുകയുമരുത്, ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്, ദൈവദൂഷണം പറയരുത്. ഉദാഹരണത്തിന് ദൈവത്തിൻ്റെ നാമത്തിൽ ശപഥം ചെയ്യുന്നവരുണ്ടാവും, തെറ്റായ ശപഥങ്ങൾ. അതുപോലെ തന്നെ ദൈവമാണ് എന്നോട് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞ് ദൈവദൂഷണം പറയുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ ദൈവം അയക്കുന്ന വ്യക്തികളെ തേജോവധം ചെയ്യുന്നവരുണ്ടാവും. അടുത്ത കാലത്തിറങ്ങിയ ദാവിച്ചി കോഡ് പോലുള്ള ഫിലിമും നോവലും ഒക്കെ ഉദാഹരണങ്ങളാണ്. യേശു ക്രിസ്തുവിനെ തേജോവധം ചെയ്യുന്ന രീതിയിലുള്ള പടങ്ങൾ, ചിത്രീകരണങ്ങൾ ദൈവദൂഷണത്തിൻ്റെ തന്നെ ഭാഗമായിത്തീരും. ഇപ്പോൾ ദൈവദൂഷണം വിലക്കുന്നതാണ് രണ്ടാമത്തെ പ്രമാണം. മൂന്നാം പ്രമാണം എടുത്തു പറയും, ഒരു ദിവസം നിങ്ങൾ മാറ്റിവെക്കണം, സാബത്ത് ആചരിക്കണം, വിശുദ്ധമായി ആചരിക്കണം, അന്ന് കഠിനമായ ഒരു ജോലിയും ചെയ്യരുത്. എന്താണ് കാരണം? അധ്വാനിക്കുന്ന മനുഷ്യന് വിശ്രമം ആവശ്യമാണ്. അന്ന് നിന്റെ ദാസനും ദാസിയും കാളയും കഴുതയും എല്ലാം വിശ്രമിക്കണം. വിശ്രമമില്ലാതെ അധ്വാനത്തിനടിമയായി തകർന്നു പോകാൻ ദൈവം അനുവദിക്കുന്നില്ല മനുഷ്യനെ. അത് ഏത് ലക്ഷ്യം വെച്ചുകൊണ്ടാണെങ്കിലും എല്ലാവർക്കും ദൈവം നൽകുന്ന അടിസ്ഥാന അവകാശമാണ് വിശ്രമം. അതോടൊപ്പം ആ വിശ്രമം ദൈവത്തോടൊന്നിച്ചുള്ള വിശ്രമമായിരിക്കണം. ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സമയം, നിത്യവിശ്രമത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് ദൈവത്തോടൊന്നിച്ചായിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാം. പക്ഷേ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള മറ്റ് വ്യഗ്രതകളുണ്ട്, ജോലികൾ ചെയ്യേണ്ടതുണ്ട്. ആ ജോലി വ്യഗ്രതയുടെയിൽ ദൈവിക സാന്നിധ്യം പലപ്പോഴും മറന്നു പോകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ടാണ് ആഴ്ചയിൽ ഒരു ദിവസം ഇതിനുവേണ്ടി പ്രത്യേകമായി മാറ്റിവെക്കുക. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് പ്രകടമാകുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരം ഒരു നിയമം നൽകിയിരിക്കുന്നത്. സാബത്ത് ആചരിക്കണം, അന്ന് കഠിനമായ വേലയൊന്നും ചെയ്യരുത്. പിന്നീട് വിശുദ്ധമായി ആചരിക്കുന്നത് ദേവാലയ ശുശ്രൂഷയുമായി ബന്ധപ്പെടുത്തിയാണ് എന്ന് നമുക്കറിയാം. ഇന്ന് ക്രൈസ്തവ സഭകൾ, പ്രത്യേകിച്ചും കത്തോലിക്ക സഭ, ഞായറാഴ്ച ദിവസമാണ് സാബത്തായിട്ട് ആചരിക്കുന്നത്. അതെന്തുകൊണ്ട് എന്ന് ചോദിക്കാറുണ്ട്. സാബത്ത് ജോലി ചെയ്യാൻ നിഷേധിക്കപ്പെട്ട ദിവസം, അത് ആഴ്ചയുടെ അവസാന ദിവസമല്ലേ? തീർച്ചയായിട്ടും പഴയ നിയമത്തിലെ സാബത്ത് ആഴ്ചയുടെ അവസാന ദിവസമാണ്. ദൈവം തന്നെ സൃഷ്ടികർമ്മം പൂർത്തിയാക്കി വിശ്രമിച്ചു എന്നാണ് അതിനെക്കുറിച്ച് പറയുക. പക്ഷേ ദൈവത്തിന് സൃഷ്ടികർമ്മം പൂർത്തിയാവുന്നത് പുതിയ സൃഷ്ടിയിലൂടെയാണെന്ന് നമുക്കറിയാം. പഴയ നിയമത്തിൽ തുടങ്ങി വെച്ച സൃഷ്ടികർമ്മം യേശുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെയാണ് പൂർത്തിയാവുക. അതുകൊണ്ട് ഈ സൃഷ്ടികർമ്മത്തെ പൂർത്തിയാക്കുകയും പുതിയ ജീവനിലേക്ക് നമുക്ക് പ്രവേശനം നൽകുകയും ചെയ്ത ഞായറാഴ്ചയാണ് ഇന്ന് സാബത്തായി കത്തോലിക്കാ സഭ ആചരിക്കുന്നത്. മറ്റ് പല ക്രൈസ്തവ സഭകളും അതിൽ പരിഭവിക്കേണ്ടതില്ല, കുറ്റം പറയേണ്ടതുമില്ല. ആഴ്ചയിൽ ഒരു ദിവസം വിശ്രമിക്കണം, ദൈവത്തോട് നിന്ന് വിശ്രമിക്കണം. ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ സമയം കണ്ടെത്തണം. മറ്റു വ്യഗ്രതകൾ അടിമയാക്കാൻ സമ്മതിക്കരുത്. ഇതാണ് ആദ്യ ഭാഗം, മൂന്ന് പ്രമാണങ്ങൾ. പിന്നീടുള്ള രണ്ടാം ഭാഗം, ഏഴ് പ്രമാണങ്ങളുണ്ട്. അത് തുടങ്ങുന്നത് തന്നെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന് മാത്രമല്ല, ഞാൻ നിനക്ക് തരുന്ന ദേശത്ത് ദീർഘകാലം ജീവിക്കേണ്ടതിന് നിന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണം എന്നാണ് പറയുക. ഞാൻ നിനക്ക് നൽകുന്ന ദേശത്ത് ദീർഘമായി ജീവിക്കാൻ, ദൈവത്തിൻ്റെ രാജ്യത്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ, നിനക്ക് ജീവൻ നൽകിയ, നിനക്ക് ജീവൻ നൽകാൻ ദൈവം ഉപകരണങ്ങളാക്കിയ നിന്റെ മാതാപിതാക്കന്മാരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം. അതിന് നൽകുന്ന സമ്മാനം നിത്യജീവനാണ്. ദീർഘകാലം എന്ന് പറഞ്ഞാൽ 10ഓ 80ഓ 90ഓ വയസ്സെന്നല്ല അർത്ഥം, അസ്തമിക്കാത്ത ജീവനാണ്, എന്നേക്കും. ബൈബിളിൽ അങ്ങനെയാണ് പറയുക, ദീർഘകാലം ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്നേക്കും ജീവിക്കുക, ഹ്രസ്വകാലം എന്ന് പറഞ്ഞാൽ ചുട്ടിച്ചുരുക്കുന്നതാണ്. ഇപ്പോഴേ മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നവർക്ക്, ബഹുമാനിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നിത്യജീവനാണ്. മാതാപിതാക്കന്മാരിലൂടെ മക്കൾ കിട്ടുന്നത് ഭൗതികമായ നശ്വരമായ ജീവനാണെങ്കിൽ ദൈവമായ പിതാവ് എല്ലാ മക്കൾക്കും, മാതാപിതാക്കന്മാരെ അനുസരിക്കുന്ന മക്കൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അനശ്വരമായ നിത്യജീവനാണ്. അപ്പോൾ എന്നേക്കും ജീവിക്കാൻ നീ ആഗ്രഹിക്കുന്നുവോ, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. അത് ഏറെ പ്രസക്തമാണ് എന്ന് നമുക്കറിയാം. ഒന്നോ രണ്ടോ മക്കൾ മാത്രമുള്ള ഇന്നത്തെ സാഹചര്യത്തിൽ മാതാപിതാക്കന്മാർക്ക് പ്രായമാകുമ്പോൾ മക്കൾക്ക് അവരൊരു ഭാരമായിത്തീരുന്ന അവസ്ഥ ചുരുക്കമല്ല. മാതാപിതാക്കന്മാരുടെ സംസാരം ശരിയല്ല, അവരുടെ പെരുമാറ്റം ശരിയല്ല, അവർക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല, അവരെ നോക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് വൃദ്ധസദനങ്ങളിലേക്ക് അവരെ മാറ്റി പാർപ്പിക്കുക, അതല്ലെങ്കിൽ വിട്ടുപോവുക. മാതാപിതാക്കന്മാരെ വഴിയാധാരമാകുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഒത്തിരി താല്പര്യത്തോടുകൂടി വളർത്തി വലുതാക്കിക്കൊണ്ടുന്ന മക്കളാണ്, അവസാനം മാതാപിതാക്കന്മാരിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം ഊറ്റിയെടുത്തതിന് ശേഷം അവരെ ചവറ്റുകുട്ടയിലേക്കുന്ന പോലെ വലിച്ചെറിയുക. എട്ടുകാലിയുടെ ചിത്രമാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത്. നമ്മൾ പലപ്പോഴും കാണും വീടുകളിലൊക്കെ എട്ടുകാലിയുടെ ശവം, പഞ്ചരങ്ങൾ തൂങ്ങിക്കിടക്കുന്നത്. അതിൻ്റെ സത്ത് മുഴുവനും വലിച്ചെടുത്തതിന് ശേഷം തൂങ്ങി അസ്ഥികൂടം മാത്രമായി തീരുന്ന ചെറിയൊരു പിണ്ടം പോലെ ചില എട്ടുകാലികൾ തൂങ്ങിക്കിടക്കുന്നത് കാണാം. ആരാണവ ഇങ്ങനെയാക്കിയത്? എട്ടുകാരിയുടെ മക്കൾ തന്നെയാണ്. തൻ്റെ ഉദരത്തിൽ കൊണ്ടുവരുന്ന വളർത്തിക്കൊണ്ടുവരുന്ന മുട്ടകൾ വലുതായി വളർന്നു വരുമ്പോൾ ആ എട്ടുകാലി കുഞ്ഞുങ്ങൾ തന്നെയാണ് ഈ തള്ള എട്ടുകാലി തിന്നു തീർക്കുക. അതിൽ ആ തള്ള എട്ടുകാലിക്ക് ദുഃഖമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ പലപ്പോഴും സംഭവിക്കുക മാതാപിതാക്കന്മാരോട് മക്കൾ ചെയ്യുന്നത് പോലെയാണ്, കിട്ടാവുന്നതെല്ലാം എടുക്കുന്നു, അവസാനം അവരെ വലിച്ചെറിയുന്നു. അതുണ്ടാവരുത് സമൂഹത്തിൽ. തലമുറകളുടെ തുടർച്ചയെങ്കിലേ ജീവൻ ഉണ്ടാവുകയുള്ളൂ. മാതാപിതാക്കന്മാരില്ലെങ്കിൽ മക്കളില്ല. മക്കൾക്ക് മക്കളുണ്ടാകുമ്പോൾ അവർ മാതാപിതാക്കന്മാരായി തീരുകയാണ്. ഇങ്ങനെ മാതാപിതാക്കന്മാരും മക്കളും മക്കളുടെ മക്കളുമായിട്ടുള്ള തലമുറയുടെ തുടർച്ചയാണ് ചരിത്രം. അതാണ് ജീവിതം. അങ്ങനെയാണ് ദൈവത്തിൽ നിന്നുള്ള ജീവൻ നമുക്ക് സമൃദ്ധമായി ലഭിച്ചുകൊണ്ടുവരിക്കുന്നത്. അപ്പോൾ ദൈവം തന്നെ ഉറപ്പുവരുത്തുകയാണ് മാതാപിതാക്കന്മാർക്ക് സംരക്ഷണം. ഇനി അങ്ങോട്ടുള്ളത് ജീവൻ നൽകുന്ന സംരക്ഷണമാണ്. ബാക്കിയുള്ള പ്രമാണങ്ങളെല്ലാം അരുത് അരുത് എന്ന് പറയുന്നതാണെങ്കിലും ആ പ്രമാണങ്ങളുടെ കാതൽ ഉള്ളടക്കം അരുത് എന്നല്ല, ചില കൽപ്പനകളും സംരക്ഷണങ്ങളുമാണ്. മനുഷ്യന് വ്യക്തിപരമായും സമൂഹമായും ഈ ഭൂമിയിൽ ജീവിക്കാനും നിലനിൽക്കാനും ആവശ്യമായ കാര്യങ്ങളാണ് ഈ പ്രമാണങ്ങളുടെ എല്ലാം പറയുക. അഞ്ചാം പ്രമാണം കൊല്ലരുത് എന്ന് പറയും. അത് ജീവനെ സംരക്ഷിക്കണം, പരിപാവനമായി കാത്തുപാലിക്കണം എന്ന നിയമമാണ്. ജീവന് എതിരെയുള്ള ഭീഷണികളെക്കുറിച്ച് നമ്മൾ വിശദമായി കണ്ടു കഴിഞ്ഞതാണ്. ജീവൻ സംരക്ഷിക്കണം, കൊല്ലാൻ അനുവാദമില്ല ആർക്കും. നിരപരാധനെ കൊല്ലാൻ ആർക്കും അനുവാദമില്ല. അത് ഗർഭസ്ഥ ശിശുവാണെങ്കിലും വാർദ്ധക്യത്തിലെത്തിയ വൃദ്ധരാണെങ്കിലും അല്ലെങ്കിൽ മാറാരോഗത്തിന് അടിമയായി തീർന്നിരിക്കുന്നു പറയുന്ന വ്യക്തികളാണെങ്കിലും സമൂഹത്തിന് ഉപകാരമില്ലാത്തവരാണെങ്കിലും സമൂഹത്തിന് ഭാരമായി തീരുന്നവരാണെങ്കിലും ആ വ്യക്തികളെ ഒന്നും കൊല്ലാൻ ആർക്കും അനുവാദമില്ല. ഗർഭാശയത്തിലുള്ള ശിശുവിൻ്റെ ലിംഗം നിർണയിച്ച് അത് പെൺകുഞ്ഞാണെന്ന് മനസ്സിലാക്കിയാൽ കൊന്നുകളയുന്നൊരു സംസ്കാരം നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നുണ്ട്. ആ കുഞ്ഞിൽ എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അതിനെ നശിപ്പിച്ച് കളയുന്ന പ്രസ്ഥാനം ലോകത്തെല്ലായിടത്തുമുണ്ട്. അതുപോലെ ഇനി ചികിത്സിച്ചതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, ഈ ആളെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തോന്നുമ്പോൾ യൂത്തനാസിയ അഥവാ നല്ല മരണം എന്ന ഓമന പേര് കൊടുത്ത് വൃദ്ധരെയും മാറാരോഗികളെയും കൊന്നുകളയുന്ന സംസ്കാരവും വളർന്നു വരുന്ന സാഹചര്യത്തിൽ കൊല്ലരുത് എന്ന പ്രമാണത്തിൻ്റെ പ്രസക്തി വർദ്ധിച്ചിട്ടേ ഉള്ളൂ. കൊലപാതകങ്ങൾ പല രീതിയിൽ നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. രണ്ട് ഉദാഹരണങ്ങൾ എടുത്തു കാണിച്ചുവെന്നേ ഉള്ളൂ. വിശക്കുന്നവൻ ആഹാരം ലഭിക്കാതെ അവനെ പട്ടിണിയിട്ട് കൊല്ലുന്നതും അഥവാ മനുഷ്യൻ പട്ടിണി മരണത്തിന് ഇരയായിത്തീരുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതും കൊല്ലരുത് എന്ന പ്രമാണത്തിൻ്റെ ലംഘനം തന്നെയാണ്. ആവശ്യത്തിന് മിച്ചം ചെറു കൊന്നുകൂട്ടുകയും ആവശ്യത്തിന് മിച്ചം ഭക്ഷിച്ച് വലിയ ഭാരമായി തങ്ങൾക്കും ഭൂമിക്കും ഭാരമായി വലിയ തടിയും പേര് നടക്കുകയും ചെയ്യുമ്പോഴും തൊട്ട അയൽവക്കത്ത് തന്നെ പട്ടിണി കിടന്ന് മരിക്കുന്ന വ്യക്തികളുണ്ടാവാം. ധനവാന്റെയും ദാസറിൻ്റെയും കഥയിലൂടെ യേശു പഠിപ്പിച്ചതാണല്ലോ. മറ്റുള്ളവരെ ഞാൻ പിടിച്ചു പറിച്ചു എന്ന് വിചാരിക്കുന്നുണ്ടാവില്ല, പക്ഷേ മറ്റുള്ളവർ എന്നിൽ നിന്ന് കിട്ടാമായിരുന്ന ആഹാരം ഞാൻ കൊടുക്കാത്തത് കൊണ്ട് ആ വ്യക്തി തെരുവിൽ മരിക്കുകയാണെങ്കിൽ ആ മരണത്തിന് ഞാൻ ഉത്തരവാദിയായിരിക്കും എന്ന് എന്നെ പഠിപ്പിക്കുകയാണ് കൊല്ലരുതെന്ന പ്രമാണത്തിലൂടെ. ഇങ്ങനെ കൊല്ലരുതെന്ന പ്രമാണത്തിൻ്റെ വിവിധ മേഖലകൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ആറാമത്തെ പ്രമാണം കുടുംബത്തിന് ഭദ്രത നൽകുന്നതാണ്. വ്യഭിചാരം ചെയ്യരുത്. ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ ആജീവനാന്തം മരണം അവരെ വേർപെടുത്തുന്നവരെ ഒരുമിച്ച് ഒന്നായി ഒരു മനസ്സായി ഒരു ശരീരമായി ഒരു കുടുംബമായി ജീവിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം സ്ത്രീയും പുരുഷനുമായി മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ സ്ത്രീ പുരുഷ ബന്ധത്തിലാണ് ദൈവത്തിന് തൻ്റെ മുഖഛായ പ്രകടമാവുന്നത്. ദൈവം തൻ്റെ ഛായയിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു എന്ന് പറയും. ഈ സ്ത്രീ പുരുഷ ബന്ധത്തിന് ദൈവം ഒരു വിശുദ്ധി കൽപ്പിച്ചു, ഒരു കൂദാശയുടെ വിശുദ്ധി. അങ്ങനെ വിവാഹമെന്ന കൂദാശ ദൈവം തന്നെ സ്ഥാപിച്ചതാണ്. ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ള ബന്ധമാണത് ആജീവനാന്തം. ആ ബന്ധത്തിൽ മാത്രമേ ലൈംഗികത ഉപയോഗപ്രദമാകുന്നുള്ളൂ. ആ ലൈംഗിക ബന്ധത്തിൻ്റെ തന്നെ രണ്ടു മാനങ്ങളും ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധമായ ഈ കുടുംബ ബന്ധത്തെ നശിപ്പിക്കുന്നതാണ് വ്യഭിചാരം. അവിവാഹിതരായ വ്യക്തികൾ തമ്മിലോ അവിവാഹിതനായ ഒരു വ്യക്തിയും വിവാഹ ബന്ധത്തിന് പുറത്തോ നടത്തുന്ന ലൈംഗിക വീഴ്ചയാണ് മുഖ്യമായും വ്യഭിചാരം എന്ന് പറയുന്നത്. ഇത് ശാരീരികമായ പ്രവൃത്തിയാൽ മാത്രമല്ല മനസ്സിലുള്ള ചിന്ത പാലും ആകാം എന്ന് യേശു പഠിപ്പിച്ചു. ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ അവളുമായി ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു എന്നാണ് യേശു പറയുക. സ്ത്രീയെ നോക്കുന്ന പുരുഷനും പുരുഷനെ നോക്കുന്ന സ്ത്രീയും ഒരുപോലെ ഇപ്രകാരം വ്യഭിചാരം ചെയ്യുകയാണ്. ഇതിൻ്റെ മറുഭാഗമാണ് ഒൻപതാം പ്രമാണം, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ ചെയ്യരുത്, മോഹിക്കരുത്, കുടുംബത്തിന് സംരക്ഷണം നൽകണം. ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാർ ഒരുമിച്ച് നിൽക്കണം. കുടുംബത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് മനുഷ്യ കുഞ്ഞുങ്ങളായി വളരാൻ സാധിക്കൂ. മൃഗങ്ങളെയും പക്ഷികളെയും പോലെ അല്ലല്ലോ. ചില മൃഗങ്ങൾ ജനിച്ചാൽ ഉടനെ സ്വന്തം കാലം നിൽക്കാനും സ്വന്തം ഇര തേടാനും ഒക്കെ പ്രാപ്തരാകും. പക്ഷേ മനുഷ്യരെ സംബന്ധിച്ച് അങ്ങനെയല്ല. അപ്പോൾ വ്യഭിചാരം ചെയ്യരുത്, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് എന്ന പ്രമാണങ്ങളിലൂടെ ദൈവം ഉറപ്പു വരുത്തുന്നത് ഈ ഭൂമിയിൽ കുടുംബത്തിനാണ്, മനുഷ്യജീവന് തന്നെയാണ്. മനുഷ്യജീവൻ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അവന് ആവശ്യം ആഹാരം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം, സ്വന്തമായി കിടക്കാനൊരിടം. അതുകൊണ്ടാണ് ജീവൻ ഉറപ്പു വരുത്തുന്ന അടുത്ത പ്രമാണം, ഏഴാമത്തെ പ്രമാണം, നീ മോഷ്ടിക്കരുത് എന്ന് പറയും. അന്യന് അവകാശപ്പെട്ടത് നീ സ്വന്തമാക്കരുത്. അത് അവൻ്റെ ആഹാരമാവട്ടെ, അവൻ്റെ പാർപ്പിടമാവട്ടെ, അവൻ്റെ ജോലിയാവട്ടെ, അവൻ്റെ സമ്പത്താവട്ടെ, നിനക്ക് അവകാശമില്ലാത്തത്, അന്യന് അർഹതപ്പെട്ടത് നീ ഒരിക്കലും സ്വന്തമാക്കരുത്, മോഷ്ടിക്കരുത്. മോഷണത്തിൻ്റെ വിവിധ മാനങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. മോഷ്ടിക്കരുത് എന്നതോടൊപ്പം മോഹിക്കരുതെന്ന് പറയും. അന്യൻ്റെ കാളയെയോ കഴുതയെയോ അവൻ്റെ മറ്റെന്തെങ്കിലുമോ നീ മോഹിക്കരുത്. ഭവനമോ അന്യൻ്റേതും പിടിച്ചെടുക്കാനുള്ള മോഹമാണ് അവസാനം മോഷണത്തിലേക്ക് വരിക. മോഷണത്തിൻ്റെ വിവിധ മേഖലകൾ, അത് കൈക്കൂലിയിലൂടെയും കരിഞ്ചന്തയിലൂടെയും നടന്നു വരുന്നതാവാം, അല്ലെങ്കിൽ കോഴ കൊടുത്ത് അർഹമല്ലാത്ത ആനുകൂല്യങ്ങൾ തേടുന്നതാവാം, മത്സരക്കളത്തിൽ ഇറങ്ങുമ്പോൾ തൻ്റേതായ ബന്ധങ്ങൾ സ്വാധീനങ്ങൾ ഉപയോഗിച്ച് അർഹതയില്ലാത്ത ജോലി നേടുന്നതാവാം, അത് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നതാവാം, മറ്റെന്തെങ്കിലും ജോലി സ്ഥാപനങ്ങളിൽ കയറിപ്പറ്റുന്നതാവാം. എവിടെയും ആവട്ടെ മോഷണത്തിൻ്റെ വലിയ പരമ്പരകൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു നമ്മൾ കാണും. നീ മോഷ്ടിക്കരുത് എന്ന് പറയുമ്പോൾ നിനക്ക് ലഭിച്ചിരിക്കുന്നു നീ സ്വീകരിക്കുക, പക്ഷേ മറ്റുള്ളവൻ്റെ അവകാശം നീ മാനിക്കുക. എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുണ്ട് ഈ ഭൂമിയിൽ. ദൈവം എല്ലാവർക്കുമായി സൃഷ്ടിച്ച ഈ ഭൂമിയിൽ വളരാനും വികസിക്കാനും ഒരിടം കണ്ടെത്താൻ എല്ലാവർക്കും സാധിക്കണം. ആരെയും തള്ളിമാറ്റരുത്. മറ്റാർക്കും വസിക്കാൻ ഇടം കിട്ടാത്ത വിധം വീടോട് വീട് ചേർത്ത്, വയലോട് വയൽ ചേർത്ത്, അതിന് മധ്യേ തനിച്ചു വസിക്കുന്നവർക്ക് ദുരിതം എന്ന് ഏശയ്യ പ്രവാചകന്റെ പുസ്തകം 5:8 വാക്യത്തിലൂടെ കർത്താവ് പറയുന്നു. മറ്റുള്ളവരെ വഴിയിലും തള്ളിമാറ്റുന്നവരെ, ദരിദ്രൻ്റെ തല പുഴിയിൽ ചവിട്ടിമതിക്കുന്നവരെ കുറിച്ച് ഒക്കെ ആമോസിലൂടെയും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മോഷ്ടിക്കരുത്, അന്യനർഹമായത് സ്വന്തമാക്കരുത്. അവസാനമായി സത്യത്തിന് സാക്ഷ്യം വഹിക്കണം. നീ വ്യാജ സാക്ഷ്യം നൽകരുത്, അയൽക്കാരനെതിരെ വ്യാജ സാക്ഷ്യം നൽകരുത്. സത്യമാണ് സ്വാതന്ത്ര്യം നൽകുന്നത്, സത്യമാണ് ജീവൻ നൽകുന്നത്. കോടതിയിലൂടെയാണ് അവസാനമായി ഒരാൾക്ക് തൻ്റെ നീതി നേടിയെടുക്കാൻ കഴിയുക. ആ അവസാനത്തെ കച്ചിത്തുരുമ്പായ കോടതിയിൽ നീ വിഷം ചേർക്കരുത്. ജീവൻ്റെ ഉറവിടത്തിൽ വിഷം കലർത്തുന്നത് പോലെയാണ് കോടതിയിൽ കോഴ കൊടുത്ത് കള്ളസാക്ഷികളെ കൊണ്ട് കാര്യങ്ങൾ നേടുന്നത്. അത് ന്യായാധിപന് കൊടുത്താലും വക്കീലിന് കൊടുത്താലും സാക്ഷികൾ കൊടുത്താലും ഏതുമാവട്ടെ, വ്യാജ സാക്ഷ്യം അരുത്. സത്യമേ ജയിക്കാവൂ, സത്യമേ പറയാവൂ. അനർഹമായത് നേടിയെടുക്കാൻ വേണ്ടി നീ ഒരു കാരണവശാലും കള്ളസാക്ഷ്യം പറയരുത്. അത് ഭയന്നിട്ടാവാം, അല്ലെങ്കിൽ ദുർമോഹത്താലാവാം, എന്തുമാവട്ടെ സാക്ഷ്യം സത്യമായിരിക്കണം. ഇപ്രകാരമുള്ള സാക്ഷ്യം ജീവൻ കൊണ്ട് തന്നെ നീ ഉറപ്പുവെക്കാൻ ഒപ്പുവെക്കാൻ തയ്യാറാവണം. രക്തസാക്ഷിത്വം വരെ യേശു പഠിപ്പിച്ചതാണ്. വിശ്വസ്തനായ സാക്ഷി എന്നാണ് യേശുവിനെക്കുറിച്ച് ബൈബിൾ പ്രത്യേകിച്ചും വെളിപാട് പുസ്തകം പറയുക. വിശ്വസ്തനായ സാക്ഷി, അവൻ പിതാവിനോട് വിശ്വസ്തനായിരുന്നു, അവൻ തന്നെ വിശ്വസിക്കുന്നവരോടും വിശ്വസ്തനാണ്. ആ വിശ്വസ്തനായ സാക്ഷികളുടെ വിശ്വസ്തരായ സാക്ഷികളവൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഈ സത്യമാണ് നമ്മളെ നയിക്കുന്നത്, ഈ സത്യമാണ് നമുക്ക് ജീവൻ നൽകുന്നത്. സത്യം വദ ധർമ്മം ചര, സത്യമേവ ജയതേ എന്നൊക്കെ ഭാരത ഋഷിമാർ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചതും ഈ പ്രമാണത്തിൻ്റെ തന്നെ ഒരു വിശദീകരണമാണ്, വിശകലനമാണ്. ഇങ്ങനെ മനുഷ്യജീവിതത്തിന് അവശ്യം പാലിക്കേണ്ട പ്രമാണങ്ങളാണ് 10 പ്രമാണങ്ങൾ. ഈ പ്രമാണങ്ങൾ മാനിക്കപ്പെടാത്ത ഇടത്ത് ജീവൻ തന്നെ ദുസ്സഹമായിത്തീരുന്നു, ദുഷ്കരമായിത്തീരുന്നു. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം ലംഘിക്കപ്പെടുന്നു, കോഴ കൊണ്ട് കാര്യങ്ങൾ നേടാൻ സാധിക്കുമ്പോൾ ആർക്കും നീതി ലഭിക്കാതെയാവുന്നു. ദുഷ്പ്രചരണങ്ങൾ, അപവാദ പ്രചരണങ്ങൾ, ഏഷണികൾ, പരദൂഷണം ശക്തമായിത്തീരുമ്പോൾ അത് കൊലപാതകത്തിലേക്കും പരസ്പരമുള്ള വിദ്വേഷത്തിലേക്കും സംശയത്തിലേക്കും അവസാനമൊക്കെ നാശത്തിലേക്കും നയിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ പ്രമാണം എല്ലാവർക്കും അടിസ്ഥാന പ്രമാണങ്ങളാണ്. ദൈവം നൽകിയ പ്രമാണങ്ങൾ മനുഷ്യജീവിതത്തിന് അടിസ്ഥാനമായിരിക്കണം. അത് വ്യക്തികളുടെ ജീവിതത്തിന്, കുടുംബങ്ങളുടെ ജീവിതത്തിന്, മനുഷ്യ സമൂഹത്തിൻ്റെയും രാഷ്ട്രങ്ങളുടെയും എല്ലാം നിലനിൽപ്പിന് ഈ പ്രമാണങ്ങൾ പാലിച്ചേ മതിയാവും. അതുകൊണ്ടാണ് ദൈവം ഈ പ്രമാണം നൽകിയത്. ഈ പ്രമാണങ്ങൾ നമ്മൾ പഠന വിഷയമാക്കി ഈ പരമ്പര ഇവിടെ സമാപിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. പ്രമാണങ്ങൾ കുറേയെങ്കിലും അപഗ്രഥിക്കാനായിട്ട് ശ്രമിച്ചു. ഇനിയും തുടർന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർ ബൈബിളിലൂടെ കടന്നു പോവുക. ആരംഭത്തിൽ ഞാൻ ചില പുസ്തകങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ഈ പ്രമാണങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ, പഠനങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണം നമുക്കറിയാം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിക്കുന്നിടത്ത് പിന്നെ വിദ്വേഷമുണ്ടാവില്ല. സ്നേഹം വെറുപ്പ് വിദ്വേഷവും അസൂയയും മത്സരവും ഒന്നും വെച്ച് പുലർത്തുന്നില്ല. പരിധിയില്ലാത്ത ആ സ്നേഹം, അതാണ് ദൈവം നമുക്ക് നൽകുന്നത്. ആ സ്നേഹത്തിൽ വിശ്വസിക്കുക, ആ സ്നേഹം പ്രാവർത്തികമാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നമുക്ക് നിമിഷം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, ഞങ്ങൾക്ക് ജീവനുണ്ടാകാൻ വേണ്ടി, അത് സമൃദ്ധമായിട്ടുണ്ടാകാൻ വേണ്ടി അവിടുത്തെ പ്രമാണങ്ങൾ ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവനെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. അങ്ങയച്ച യേശു ക്രിസ്തുവാണ് ജീവൻ്റെ വഴി ഞങ്ങൾക്ക് കാണിച്ചു തന്നത്, ജീവൻ്റെ പ്രമാണം ഞങ്ങളെ പഠിപ്പിച്ചത്. പ്രമാണങ്ങൾ അവിടെ ആകത്തുകയും ഉള്ളടക്കവുമായ സ്നേഹത്തിൻ്റെ പ്രമാണം അവിടുന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നു. അങ്ങ് സ്നേഹിച്ചതുപോലെ, യേശു ക്രിസ്തുവിലൂടെ ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങളും സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞങ്ങളെ അവിടുന്ന് പഠിപ്പിച്ചു. ദൈവം നമ്മളെ ഇപ്രകാരം സ്നേഹിച്ചെങ്കിൽ കുഞ്ഞുമക്കളെ, നമ്മൾ എന്തുമാത്രം പരസ്പരം സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. യോഹന്നാനിലൂടെ അവർ ഞങ്ങളെ പഠിപ്പിക്കുകയാണ്. അതാവ് ഈ പ്രമാണങ്ങൾ ഒരു ചർച്ചാ വിഷയവും പഠന വിഷയവും മാത്രമാക്കി മാറ്റാതെ ജീവിതത്തിന് മാർഗദർശകമായി ഞങ്ങളുടെ വഴിയിൽ വിളക്കായി സ്വീകരിക്കാൻ അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.